Good evening and praise the Lord to all of you.
എല്ലാവർക്കും എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു.
Let's turn to the book of Habakkuk.
ഹബക്കുക്കിന്റെ പ്രവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
And because it's already 2 weeks, I think we need to get back to what we already have learned.
രണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് നാം ഈ പ്രവചനത്തിൽ നിന്ന് ചിന്തിച്ചത്. അതുകൊണ്ട് ആ ചിന്തിച്ച കാര്യങ്ങൾ വേഗം നമുക്കൊന്ന് അയവിറക്കേണ്ടതായിട്ടുണ്ട്.
The meaning of the word Habakkuk is to embrace.
ഹബക്കുക്ക് എന്നുള്ള പേരിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്.
And there is a problem and there is a solution in this book.
ഈ പുസ്തകത്തിൽ ഒരു പ്രശ്നമുണ്ട്, അതിനൊരു പരിഹാരവുമുണ്ട്.
And it has a very deep practical application in this age also of this book.
ee pustakathil adangirikkunna satyangalkku ee kaalagattathilum valare adhigam prayogikamayittu upayogikkatakka aalochanakal adangiyittundu.
In chapter 1 we saw a worrying and wandering prophet.
onnam adhyayathil valare adhigam aashangakulernayittu alanju thiriyuna oru pravachakane naam kaanugayundayi.
And in chapter 2 we see a watching and waiting prophet.
രണ്ടാമതായിട്ട് കാത്തിരിക്കുന്ന കർത്താവിനായി കാത്തിരിക്കുന്ന ഒരു പ്രവാചകനെ നാം കാണുന്നു.
And in chapter 3 we see a prophet who is worshiping and praising.
മൂന്നാമതായിട്ട് മൂന്നാം അധ്യായത്തിൽ കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ കാണുന്നു.
Now what is the theme that runs through these 3 chapters?
ഈ മൂന്ന് അധ്യായങ്ങളിൽ കൂടി കടന്നുപോകുന്ന പൊതുവായിട്ടുള്ള വിഷയം എന്താണ്?
Problems of faith in the face of apparent difficulties hindering the fulfillment of God's promise.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുന്നതിനായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വെളിപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ.
Now the prophet lived through a period of national revival.
ഒരു രാഷ്ട്രീയമായി അവർക്കുണ്ടായ ഉണർവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്.
And after that national revival there was a spiritual decline.
ആ രാഷ്ട്രീയമായി ഉണ്ടായ അവർക്കുണ്ടായ ആ ഉണർവിന് ശേഷം ആത്മീയമായ ഒരു അധപതനം ഉണ്ടായി.
He was looking for another revival after that spiritual decline.
ആ ആത്മീയമായ അധപതനത്തിന് ശേഷം വീണ്ടും ഒരു ഉണർവിനായി താൻ കാത്തിരിക്കുകയായിരുന്നു.
But something unexpected happened at that time.
എന്നാൽ ആ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിച്ചു.
God raised the Babylonians to punish the nation of Judah.
ഈ യഹൂദ വംശത്തെ, ഈ രാഷ്ട്രത്തെ ശിക്ഷിക്കുവാനായി ബാബിലോന്യരെ ദൈവം ഉയർത്തി.
And the question of Habakkuk is very pertinent. God, how can you use the more wicked nation of Judah to punish your chosen one?
ഹബക്കുക്ക് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുകയാണ്. വളരെ മോശപ്പെട്ട ബാബിലോന്യരെ, നിന്റെ ജനമായ യഹൂദരെ ശിക്ഷിക്കുവാനായി നിനക്ക് എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും?
It was beyond prophet Habakkuk's understanding.
ആ പ്രവാചകന്റെ ബുദ്ധിക്ക് ചേരുന്നതായിരുന്നില്ല ആ ഒരു ശിക്ഷാക്രമം.
Now he lived in a time when apostasy was there.
വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് താൻ ജീവിച്ചിരുന്നത്.
And hence he was struggling to have a deep grounded faith during this crisis.
അതുകൊണ്ട് ഈ പ്രത്യേകമായ പ്രയാസഘട്ടത്തിൽ തനിക്ക് വളരെ രൂഢമൂലമായ ഒരു വിശ്വാസം ഉണ്ടാകണം എന്ന് താൻ ആഗ്രഹിച്ചു.
So we saw in chapter 1 he is asking questions from verse 2 to verse 4.
രണ്ട് ഒന്നാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം താൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതായി നാം കാണുന്നു.
And he says, how long I will cry out violence and violence and violence.
യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതെ ഇരിക്കും, എവിടെ നോക്കിയാലും സാഹസം മാത്രം ഞാൻ കാണുന്നു.
And he is saying that, how, why do you show me iniquity and trouble?
നീ എന്തുകൊണ്ട് എന്നെ നീതികേട് കാണുമാറാക്കുന്നു, പീഡനം നീ എന്നെ കാണുമാറാക്കുന്നു എന്തുകൊണ്ട്?
He comes to the conclusion in verse 4 that the law is powerless.
നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ പറയുകയാണ്, ന്യായപ്രമാണം ഇവിടെ അയഞ്ഞിരിക്കുകയാണ്.
We all have questions in life.
നമ്മുടെ ജീവിതത്തിൽ നമുക്കേവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്.
In the Bible God has also asked questions to people in both Old Testament and New Testament.
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവവും മനുഷ്യരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
He asked Adam, where are you?
ആദമിനോട് താൻ ചോദിച്ചു, നീ എവിടെയാണ്?
He asked Cain, if you do right, will you not be accepted?
കയ്യനോട് ചോദിച്ചു, നീ നീതി ചെയ്താൽ നീയും അംഗീകരിക്കപ്പെടുകയില്ലയോ എന്ന് ചോദിച്ചു.
God is also a God who has asked questions to man.
നമ്മുടെ ദൈവം മനുഷ്യരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവനാണ്.
We may be asking God question today, but we may not be listening to God's question today.
നാം ഒരുപക്ഷെങ്കിൽ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരാകാം, എന്നാൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല.
Many times we live a life of mystery, but actually it is not a mystery.
പല സന്ദർഭങ്ങളിലും നാം വളരെ മാർമികമായ അല്ലെങ്കിൽ വെളിപ്പെടാത്ത ജീവിതം നയിക്കുന്നുവെങ്കിലും അത് ആ നിലയിലുള്ള വെളിപ്പെടാത്ത ഒരു കാര്യമല്ല.
G.K. Chesterton has told like this.
ജി കെ ചെസ്റ്റർസൺ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ പറഞ്ഞു,
ഗോഡ് ഇസ് ലൈക്ക് ദ സൺ ബട്ട് വിതൗട്ട് ഇറ്റ് യു കനോട്ട് ലുക്ക് അറ്റ് എനിതിങ്.
ദൈവം സൂര്യനെ പോലെയാണ്, എന്നാൽ അത് കൂടാതെ നിനക്ക് ഒരു കാര്യവും നോക്കുവാൻ കഴിയുകയില്ല.
സോ ദാറ്റ് മീൻസ് ദ സെൻട്രൽ ഫോക്കസ് ആൻഡ് ഫിഗർ ഓഫ് മൈ ലൈഫ് ഷുഡ് ബി ഗോഡ്, ബിക്കോസ് വിതൗട്ട് ഗോഡ് ഐ കനോട്ട് ലുക്ക് അറ്റ് എനിതിങ്.
അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി എല്ലാമായിട്ടിരിക്കുന്ന ദൈവമാണ്. ദൈവത്തെ കൂടാതെ എനിക്ക് ഒരു കാര്യവും നോക്കുവാൻ കഴിയുകയില്ല.
രവി സക്രായസ് ഹസ് മേഡ് എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ദിസ്.
രവിശക്കരയായ എന്ന ദൈവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി,
ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഓഫ് അവർ ലൈഫ് ഇസ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് വി ഹാവ് വിത്ത് ഗോഡ് ഓൺ എ ഡെയിലി ബേസിസ്.
എല്ലാ ദിവസവും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, അനുദിന ജീവിതത്തിലെ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
ഇഫ് വി ഫെയിൽ ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വി ഫെയിൽ എവരിവേർ.
നാം ദൈവവുമായിട്ടുള്ള നമ്മുടെ അനുദിന ജീവിതത്തിലെ ബന്ധത്തിൽ പരാജയപ്പെട്ടാൽ എല്ലായിടത്തും നാം പരാജിതരായിത്തീരും.
ദാറ്റ് മീൻസ് ഇഫ് ഐ ഫെയിൽ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് ഐ ഫെയിൽ ഇൻ ദ ഫാമിലി റിലേഷൻഷിപ്പ്.
ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടാൽ എന്റെ കുടുംബ ജീവിതത്തിൽ പരാജയപ്പെടുമെന്നാണ് അതിന്റെ അർത്ഥം.
ഐ ഫെയിൽ ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഐ വിൽ ഫെയിൽ ഇൻ ദ റിലേഷൻഷിപ്പ് ഇൻ ദി അസംബ്ലി.
ഞാൻ എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടാൽ എന്റെ സഭാജീവിതത്തിൽ ഞാൻ പരാജയപ്പെടും.
That means without God I cannot look at any of the parameters of life.
എന്റെ ജീവിതത്തിലെ ഒരു കാര്യത്തെയും ദൈവത്തെ കൂടാതെ എനിക്ക് നോക്കുവാൻ കഴിയയില്ല എന്നാണ് എന്റെ അർത്ഥം.
God wanted to answer the question of Habakkuk.
ഹബക്കൂക്കിന്റെ ചോദ്യത്തിനും ദൈവം ഉത്തരം നൽകുവാനായിട്ട് ആഗ്രഹിച്ചു.
Habakkuk, you want to know what I am doing? I will answer you.
നീ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിന്റെ ഉത്തരം ഞാൻ തരാം എന്ന് ഹബക്കൂക്കിനോട് പറഞ്ഞു.
Verse 5 of chapter 1.
ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ദൈവം പറയുന്നു,
I will work a work in your day.
നിന്റെ നിങ്ങളുടെ കാലത്തെ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യും.
Which you would not believe.
നീ അത് വിശ്വസിക്കുകയില്ല.
Now this is another problem with us.
നമ്മോടുള്ള ബന്ധത്തിലുള്ള വേറൊരു പ്രശ്നം ഇതാണ്.
When we ask question to God,
ദൈവത്തോട് നാം ചോദ്യം ചോദിക്കുമ്പോൾ,
God is ready to answer.
ദൈവം അതിന് ഉത്തരം തരുവാനായിട്ട് തയ്യാറാണ്.
And God says, even if I answer, you will not believe it.
ദൈവം പറയുകയാണ്, ഞാൻ ഉത്തരം തന്നാലും നീ അത് വിശ്വസിക്കുകയില്ല.
You know what is the problem?
എന്താണ് പ്രശ്നം എന്നറിയാമോ?
God's sovereignty and my responsibility or my will comes in conflict.
എപ്പോഴും ദൈവത്തിന്റെ പരമാധികാരവും എന്റെ ഇച്ഛയും തമ്മിൽ പരസ്പരം യോജിക്കാത്ത നിലയിലെത്തുന്നു എന്നുള്ളതാണ്.
God is sovereign. Let's accept it this evening.
ഇന്ന് രാത്രി ദൈവം പരമാധികാരിയാണെന്നുള്ള വസ്തുത നാം അംഗീകരിക്കണം.
He has his own way of doing things.
തന്റേതായിട്ടുള്ള വഴികളിൽ തനിക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുന്നവനാണ് ദൈവം.
When his way comes in conflict with my way,
തന്റെ വഴിയും എന്റെ വഴിയും തമ്മിൽ ഒരു സമ്മർദ്ദത്തിൽ എത്തുമ്പോൾ,
then God says, even if I answer to your question, you will not believe it.
ദൈവം പറയുന്നു, ഞാൻ നിന്റെ ചോദ്യത്തിന് ഉത്തരം തന്നാലും നീ അത് വിശ്വസിക്കുകയില്ല.
That is what happened with Prophet Habakkuk when God answered to his question.
അതുതന്നെയാണ് ഹബക്കൂക്ക് പ്രവാചകനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചത്. കാരണം ദൈവം ഉത്തരം നൽകിയപ്പോൾ തനിക്ക് അത് വിശ്വസിക്കുവാൻ കഴിയില്ല.
Let us surrender before God.
ദൈവത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
Lord, you please answer my question. I'm ready to believe it.
ദൈവമേ, എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തരണമേ. നിന്റെ ഉത്തരം ഞാൻ ശ്രദ്ധിക്കുവാൻ വിശ്വസിക്കുവാൻ തയ്യാറാണ്.
I want to have a dynamic relationship with you on a daily basis.
എല്ലാ ദിവസവും വളരെ സജീവമായ ഒരു ബന്ധം നീയുമായിട്ട് ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Seek the face of your glory and your majesty and your holiness.
നിന്റെ വിശ്വസ്തതയുടെയും നിന്റെ ബഹുത്വത്തിന്റെയും നിന്റെ വിശുദ്ധിയുടെയും മുഖം എനിക്ക് എല്ലാ ദിവസവും കാണണം.
ഐ വോണ്ട് ടു ബി സൈലന്റ് ഇൻ യുവർ പ്രസൻസ്. പ്ലീസ് സ്പീക്ക് ടു മീ, ഓ ലോർഡ്.
നീ എന്നോട് സംസാരിക്കത്തക്ക നിലയിൽ നിന്റെ സന്നിധിയിൽ മൗനമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഗോഡ് ഇസ് എ ഗോഡ് ഹു വാണ്ട്സ് ടു ഡെവലപ്പ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് അസ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.
എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മോട് ഓരോരുത്തരുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുവാൻ, അതിൽ പുരോഗമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
When God speaks, you will jump on your chair.
ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നാം നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് ഇളകത്തക്ക നിലയിൽ നാം സന്തോഷമുള്ളവരായിത്തീരും.
That is the way he speaks.
ആ നിലയിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്.
When was the last you heard his feeble voice?
ദൈവത്തിന്റെ ആ ശബ്ദം, വളരെ ശാന്തമായ ശബ്ദം ഏറ്റവും അവസാനം എന്നാണ് നാം കേട്ടത്?
When was the last his voice came with a powerful might?
വളരെ ശക്തിയോടുകൂടി ദൈവത്തിന്റെ വചനം എന്നാണ് നിങ്ങൾ അവസാനം കേട്ടത്?
He wants to speak to us.
അവന് നമ്മോട് സംസാരിക്കുവാനായിട്ട് താല്പര്യമുണ്ട്.
He says, you have questions, I will answer.
ദൈവം പറയുന്നു, നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെന്നാൽ അതിന്റെ ഉത്തരം എന്റെ പക്കലുണ്ട്.
But he has one condition when he answers that.
എന്നാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതിന് തനിക്ക് ഒരു വ്യവസ്ഥയുണ്ട്.
Will we keep our will down and ready to realign with his will?
നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ ഹിതത്തെയും താഴെ വെച്ചിട്ട് ദൈവത്തിന്റെ ഹിതത്തിനായി പരിപൂർണമായി തേൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം.
You will see miracle and wonder in your life.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനിടയായി.
God answers from verse 6 of chapter 1.
ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം മുതൽ ദൈവം ഉത്തരം നൽകുകയാണ്.
Oh, what a powerful way is explaining to Habakkuk, please listen, why am I raising this people.
എത്രയോ അതിശയകരമായ നിലയിൽ എത്രയോ ശക്തിയോടുകൂടിയാണ് ദൈവം ആറാം അധ്യായം മുതൽ ഉത്തരം നൽകുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ ബാബിലോന്യരെ എഴുന്നേൽപ്പിച്ചു?
He says this is a bitter and hasty nation, verse 6.
ആറാം വാക്യത്തിൽ ഞാൻ താൻ പറയുന്നു, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയെ കൽദയരെ ഉയർത്തും.
Verse 7, they are terrible and dreadful.
ഏഴാം വാക്യത്തിൽ വായിക്കുന്ന അവർ ഘോരവും ഭയങ്കരമായുള്ളവർ.
Horses also are swifter than leopard.
അവരുടെ കുതിരകൾ നിങ്ങൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയുള്ളവരാണ്.
Verse 9, they all come for violence.
അവരെല്ലാവരും സംഹാരത്തിനായിട്ട് വരുന്നുവെന്ന് ഒൻപതാം വാക്യത്തിൽ
വായിക്കുന്നു. Verse 10, they scoff at king.
പത്താം വാക്യത്തിൽ അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു.
And in verse 11, they cry their power to their god.
പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്വന്തം ശക്തിയില്ലാത്ത ഇല്ലാത്ത അവരുടെ ദൈവവുമായിട്ട് അവർ അടുക്കുന്നു.
I am sure Habakkuk was shocked to listen to the answer of God.
ദൈവം നൽകിയ ഈ ഉത്തരങ്ങൾ കേട്ടപ്പോൾ തികച്ചും ഹബക്കുക്ക് ഞെട്ടിപ്പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
In our lives, please be careful. God may not answer according to our expectation.
നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആയിരിക്കുകയില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉത്തരം നൽകുന്നത് എന്നുള്ളത് നാം ഓർക്കണം.
Don't get disappointed.
അപ്പോൾ ആ സന്ദർഭത്തിൽ നാം നിരാശരാകുവാൻ പാടില്ല.
When the going gets tough, the tough gets going. It will happen in Christian life.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രയാസമേറിയ ഘട്ടങ്ങൾ, മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഘട്ടങ്ങൾ നമുക്കുണ്ടാകാം.
This was beyond Habakkuk's understanding how God has answered to his question.
തന്റെ ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം നൽകിയ ഉത്തരം കേട്ടപ്പോൾ ഹബക്കുക്കിന് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ളതായിരുന്നു.
യു നോ ഹി അണ്ടർസ്റ്റുഡ് വൺ തിങ്
ഹബക്കുക്കിന് ഒരു കാര്യം മനസ്സിലായി.
വിതൗട്ട് ഗോഡ് ഹി കാനോട്ട് സീ അറ്റ് എനിതിങ്
ദൈവത്തെ കൂടാതെ തനിക്ക് ഒരു കാര്യവും കാണുവാൻ കഴിയുകയില്ല.
ഓക്കെ, ദാറ്റ്സ് വൈ ഹി സ്പോക്ക് വാട്ട് ഹി സ്പോക്ക് ഇൻ വേഴ്സ് 12.
അതുകൊണ്ടാണ് പന്ത്രണ്ടാം വാക്യത്തിൽ താൻ ആ കാര്യങ്ങൾ പറഞ്ഞത്.
ഹി കേം ടു ദ കൺക്ലൂഷൻ ഐ കാനോട്ട് സീ എനിതിങ് വിതൗട്ട് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്
ദൈവത്തിന്റെ സ്വഭാവം കൂടാതെ എനിക്ക് ഒരു കാര്യവും കാണുവാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് താൻ എത്തി.
ഹി സേസ് ആർ യു നോട്ട് ഫ്രം എവർലാസ്റ്റിംഗ്
ദൈവത്തോട് താൻ ചോദിക്കുകയാണ്, നീ പുരാതനായ ദൈവമല്ലേ?
ഓ ലോർഡ് മൈ ഗോഡ് മൈ ഹോളി വൺ.
ഓ എന്റെ ദൈവമായ യഹോവേ, പരിശുദ്ധനായ ദൈവമേ, നീ പുരാതനായ ദൈവമല്ലയോ?
വാട്ട് ഡിഡ് യു ഡു?
നാം എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്തു?
ഹി ഹോൾഡഡ് ഓൺ ടു ദ ക്യാരക്ടർ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ സ്വഭാവത്തെ താൻ മുറുകെ പിടിച്ചു.
യു നോ വാട്ട് ഇസ് ഫെയ്ത്ത് ഓൾ അബൌട്ട്?
എന്താണ് വിശ്വാസം എന്നുള്ളത്?
ഐ എക്സ്പ്ലെയിൻ ലൈക്ക് ദിസ്, ട്രൈ ടു എക്സ്പ്ലെയിൻ ലൈക്ക് ദിസ്.
ഞാൻ വിശ്വാസം ഈ നിലയിൽ നിർവചിക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്.
ഇറ്റ് ഈസ് ടു ത്രോ യുവർസെൽഫ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ എറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്.
വെൻ മൈ എൽഡസ്റ്റ് ഡോട്ടർ വാസ് വെരി സ്മോൾ,
എന്റെ ഇളയ മകൾ ഏറ്റവും വളരെ ചെറുപ്പമായിരുന്നപ്പോൾ,
ഐ യൂസ് ടു മേക്ക് എ സ്റ്റാൻഡ് ഓൺ എ വിൻഡോ.
ഞാൻ അവളെ ഒരു ജനലിന്റെ മുകളിൽ ഇങ്ങനെ നിർത്താറുണ്ടായിരുന്നു. ആ സമയത്ത് നടക്കുവാൻ തുടങ്ങിയ സമയമാണ്.
ആൻഡ് ഐ യൂസ്ഡ് ടു സേ, ഐ യൂസ്ഡ് ടു സ്റ്റാൻഡ് എ ലിറ്റിൽ 2 ഫീറ്റ് അഹെഡ് ഓഫ് ഹർ.
ഞാൻ 2 അടി മാറി ഇങ്ങനെ നിൽക്കും.
ആൻഡ് ഐ വിൽ സേ, ജംപ് ഓൺ മൈ ആംസ്.
ഞാൻ അവളോട് പറയും, എന്റെ കരങ്ങളിലേക്ക് ചാടാനായിട്ട് പറയും.
She will throw herself into my arms.
Aval avale thanne ende karangalilekku aval erinju tharathakka nilayil eduthu chaadu.
She will smile and with no fear she would fall in my hands.
Yaadoru bhayavum koodathe punjiriyodu koodi avale ende karangalilekku eduthu chaadu.
So my younger brother was standing there.
Ende ile sahodaran avade nilkiyaru.
He said to me, you move, let me stand.
Avan paranju, nee maara njan nikkam ennu paranju.
He was trying to actually get before he gets married, he was trying to practice, I think. I don't know. So he stood there.
Than enikku poyar avade ninnu.
And he said, now jump.
Appo aa magalodu paranju chaadan paranju.
She said no.
Avlu parnilla.
You know why?
Endodan ariyamo?
She knew he is not her father.
അവൾക്കറിയാമായിരുന്നു അവൻ അവളുടെ പിതാവല്ല.
When we throw into the arms of God, let me tell you,
നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ എറിഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കരങ്ങളിലേക്ക് നാം ചാടുമ്പോൾ,
that is what God wants today.
അതാണ് ദൈവത്തിന് ഇന്ന് ആവശ്യം.
Nobody will fall from his hand.
തന്റെ കരങ്ങളിൽ നിന്ന് ആരും വഴുതി പോകുകയില്ല.
Oh, can we throw ourselves into his arms?
അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് എടുത്തി ചാടുവാൻ കഴിയും.
It is high time that God is standing like this with his arms wide. Who will fall in his hand?
തന്റെ കരങ്ങൾ നീട്ടി ആര് എന്റെ കരങ്ങളിലേക്ക് ചാടുമെന്ന് നോക്കി ദൈവം നോക്കി നിൽക്കുക.
That's what Habakkuk did in verse 12.
അതാണ് ഹബക്കുക്ക് ഈ ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ചെയ്തത്.
He failed in his logic, he failed in his reasoning.
തന്റെ യുക്തിയിലും തന്റെ കാര്യകാരണ സഹിതത്തിലും ഒക്കെ താൻ തോക്കിയുണ്ടായി.
He was tired of questioning God.
ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിൽ താൻ മടുത്തുപോയി.
He could not understand the character of Babylonians.
ആ ബാബിലോണിയരുടെ സ്വഭാവത്തെ മനസ്സിലാക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല.
Oh God, please stop, I don't want to listen about these people.
താൻ ദൈവത്തോട് പറഞ്ഞു, ഈ ജനത്തെ കുറിച്ച് എനിക്ക് കേൾക്കേണ്ടത് നിർത്തണമേ എന്ന് പറഞ്ഞു.
Let me talk about you now, God.
ഞാൻ ഇനിയും നിന്നെ കുറിച്ച് സംസാരിക്കട്ടെ ദൈവമേ.
Oh, he says, are you not from everlasting?
എന്നിട്ട് അവൻ ചോദിച്ചു, നീ പുരാതനമേ ഉള്ള ദൈവമല്ലേ?
Oh Lord, my God, my holy one.
എന്റെ ദൈവമായ യഹോവേ, പരിശുദ്ധനായ ദൈവമേ.
Our mind and our tongues and our sensation does not feel good when we are describing anybody or anything except God.
ദൈവത്തെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തെ കുറിച്ച് പുകഴ്ത്തുമ്പോൾ, നമ്മുടെ നാക്കുകളും നമ്മുടെ വാക്കുകളും നമ്മുടെ എല്ലാ നിലയിലുള്ള പ്രചരണങ്ങളും അത് മതിയാകാതെ വരും.
Let me tell to you, our emotions reach to the climax, our mindset reach to the climax, our spirit reaches to the climax when we describe about God.
നമ്മുടെ വികാരങ്ങളും നമ്മുടെ മനസ്ഥിതിയും ഏറ്റവും അത്യുച്ച കോടിയിലെത്തുന്നത് നാം ദൈവത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോഴാണ്.
Nothing else delights the heart of God when the church lifts his name high above. Praise the Lord.
ദൈവത്തിന്റെ നാമത്തെ ഒരു സഭയായി നാം ഉയർത്തുമ്പോൾ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കുന്നതായിട്ടുള്ള വേറൊന്നുമില്ല.
What a delight to God it brings when the church lifts his name.
സഭയായി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന് എന്തുമാത്രം സന്തോഷമുണ്ടാകും.
God said to Habakkuk.
ദൈവം ഹബക്കുക്കിനോട് പറഞ്ഞു,
നമ്പർ 1,
ഒന്നാമത്,
Habakkuk, listen to me, I am under control.
ഹബക്കുക്കിനോട് പറഞ്ഞു, ഞാൻ എല്ലാത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്, എന്നെ ശ്രദ്ധിക്കുക.
Every nation in this world is under God's control.
എല്ലാ രാഷ്ട്രങ്ങളും, ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്.
There is no power in this world that is not ultimately controlled by him.
തന്നെത്താൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടാത്ത, അല്ലെങ്കിൽ തന്നെത്താൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയും ഇന്ന് ഈ ലോകത്തിൽ.
God is the Lord of history.
നമ്മുടെ ദൈവം ചരിത്രങ്ങളുടെ ദൈവമാണ്.
And he started the historical process and he will finish it.
ചരിത്രപരമായിട്ടുള്ള തന്റെ പ്രക്രിയ താൻ തുടങ്ങി അത് താൻ പൂർത്തീകരിക്കുകയും ചെയ്യും.
Then we saw last time, history follows a divine plan.
ദൈവത്തിന്റെ ആ ദിവ്യമായ പദ്ധതി ചരിത്രം പിൻപറ്റുന്നു എന്നാണ് നിങ്ങൾ അവസാനം കണ്ടത്.
No event in any of the dispensation has happened accidentally in the plan of God.
ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും മാറിയിട്ട് ചരിത്രത്തിലെ ഒരു സംഭവവും ആകസ്മികമായിട്ടുണ്ടായിട്ടില്ല.
You and I, we are kept here. If you are here in this Qatar, you are in God's plan, let me tell you.
ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്ന ഈ ഖത്തർ ഇന്നായിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്.
Nothing happens in God's mind and his plan by accident.
ദൈവത്തിന്റെ മനസ്സിലും ദൈവത്തിന്റെ പദ്ധതിയിലും ഒരു കാര്യവും ആകസ്മികമായി സംഭവിക്കുന്നില്ല.
I have not married my wife by accident. It is my divine plan. Praise the Lord.
ഞാൻ എന്റെ ഭാര്യയെ വിവാഹം ചെയ്തത് ആകസ്മികമായിട്ടല്ല, അപകടത്തിലല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്.
My children are not born to me by accident. It is by the plan of God.
എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ലഭിച്ചത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്.
I am kept in this local assembly not by accident, by the plan of God.
Yani stalam sabayil aayirikkunnathinte pinnal devathinte paddathiyundu.
Every minute detail that God designs in a child's life, it is in his divine plan of God.
Devathinte paidalinte jeevithathil sambhavikkunna ettavum cheriya kaaryathinte pinnilum devathinte divyamaya paddathiyundu.
And hence Habakkuk relaxed.
Adukonde ivide Habakkuk vishramikkiyana, thante manasu swasthathayilekku praveshikkiya.
Third thing God tells to him,
moonamadayitte Habakkukkinode devam parayunnathu,
history follows a divine timetable.
ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരു ദിവ്യമായ കാലക്രമത്തെ പിൻപറ്റുന്നു എന്നുള്ളതാണ്.
And the fourth one, history is bound up with divine kingdom.
നാലാമതായിട്ട് ചരിത്രം ദൈവത്തിന്റെ, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു രാജ്യത്തെ, രാജ്യവുമായിട്ട് ചേർത്തിരിക്കുകയാണ്.
Okay, now till this we reached last time.
കഴിഞ്ഞ ആഴ്ചയിൽ നാം ഇവിടം വരെയാണ് ചിന്തിച്ചത്.
And then in chapter 2 verse 1,
രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം.
ഓക്കെ, പ്ലീസ് റീഡ്.
ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും.
Now see the progression of Habakkuk's faith.
ഹബക്കുകിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ പുരോഗതി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക.
Now he threw himself into the arms of God.
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്.
He knew that is the best place to be comfortable.
വളരെ വളരെ സുഖകരമായിട്ട് വസിക്കുവാൻ, ഇരിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം അതാണെന്ന് അവൻ അറിയാമായിരുന്നു.
There is no place better than the arms of God.
ദൈവത്തിന്റെ കരങ്ങളെക്കാൾ സുഖകരമായിട്ടുള്ള വേറൊരു സ്ഥലവുമില്ല.
There is no place better than the presence of God.
ദൈവത്തിന്റെ സാന്നിധ്യം രാജ്യത്തെക്കാൾ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു സ്ഥലമില്ല.
My dear brothers and sisters, can we run today to that presence of God?
ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ഓടിപ്പോകാൻ കഴിയുമോ?
As a church, can we run today for God's strength in His presence?
ദൈവത്തിന്റെ ശക്തിക്കായി സഭയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഓടിപ്പോകാൻ നാം കഴിയുമോ?
He says, I will stand my watch and set myself on the rampart and watch to see what He will say to me.
ഞാൻ കൊത്തളത്തിൽ നിന്നുകൊണ്ട് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യും എന്ന് ഞാൻ കാത്തു നോക്കിക്കൊണ്ട് നിൽക്കും.
Now he is waiting on the ramparts.
ഇവിടെ താൻ കൊത്തളത്തിൽ നിൽക്കുകയാണ്.
He does three things here.
ഇവിടെ താൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നു.
What does he do?
എന്താണ് താൻ ചെയ്യുന്നത്?
He commits the problem to God in faith.
വിശ്വാസത്താൽ തന്റെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ താൻ സമർപ്പിക്കുകയാണ്.
He went as far as he could in his logic and his reasoning.
തന്റെ ആ യുക്തിപരമായിട്ട് തനിക്ക് പോകാൻ പറ്റുന്നിടത്തോളം താൻ പോയി.
He failed.
അവിടെ താൻ പരാജയപ്പെട്ടു.
He surrendered.
താൻ അവിടെ തന്നെത്താൻ കീഴടങ്ങി.
Now he is going to see what God is going to say to him now.
എന്താണ് ദൈവം തന്നോട് പറവാൻ പോകുന്നതെന്ന് ഇനി ഇപ്പോൾ താൻ കാത്തിരിക്കാൻ പോവുകയാണ്.
You know actually what did he do?
എന്താണ് താൻ ചെയ്തതെന്ന് അറിയാമോ?
He detached himself from the problem.
ആ പ്രശ്നത്തിൽ നിന്ന് താൻ തന്നെ താൻ വേർപെടുത്തി.
അത്
നിങ്ങൾക്ക് മനസ്സിലായോ?
When we are in crisis,
നാം ഏതെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ,
detach yourself from the problem,
ആ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളെ തന്നെ വേർപെടുത്തുക,
and attach yourself to God,
ദൈവത്തോട് നിങ്ങൾ പറ്റിച്ചേർന്ന് നിൽക്കുക,
detach and attach,
ആ വേർപെടുക, ദൈവത്തോട് ചേരുക.
Now the problem with us is that we get so engrossed in our problem,
നമ്മുടെ പ്രശ്നങ്ങളുമായി നാം കൂടുതൽ ഇടപഴകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം.
Last night I was speaking to the youngsters of this assembly.
ഈ കഴിഞ്ഞ രാത്രിയിൽ ഈ സഭയിലെ യുവാക്കളുമായിട്ട് ഞാൻ സംവദിക്കുക.
I was sharing some of the wonderful experiences of my life.
എന്റെ ജീവിതത്തിലെ ചില അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ഞാൻ അവരുമായിട്ട് പങ്കുവച്ചു.
Let me tell you today and reinstate today.
ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഞാൻ ഉറപ്പിക്കട്ടെ.
Grace of God has been bigger than my pain.
എന്റെ വേദനയേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കൃപ.
The grace of God has been bigger than my problem.
എന്റെ പ്രശ്നങ്ങളേക്കാൾ ദൈവത്തിന്റെ കൃപ വലുതാണ്.
The grace of God has been bigger than my crisis.
എന്റെ എല്ലാ പ്രശ്നങ്ങളെക്കാളും ഏറ്റവും വലുതാണ് ദൈവത്തിന്റെ കൃപ.
The grace of God has been bigger than my financial difficulty.
എന്റെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടിനേക്കാളും ഏറ്റവും വലുതാണ്.
The grace of God has been bigger than my foolishness.
എന്റെ മടയത്തരത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ കൃപ.
Habakkuk understood this.
ആ വസ്തുത ഹബക്കുക്കിന് മനസ്സിലായി.
He detached himself from the problem.
ആ പ്രശ്നത്തിൽ നിന്ന് താൻ തന്നെത്താൻ വേർപെടുത്തുകയുണ്ടായി.
He went to a very higher ground and sat on the tower.
ആ വളരെ ഉന്നതമായ ഒരു സ്ഥലത്തേക്ക്, ഉയരത്തിലുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ താൻ കാത്തിരിക്കുകയാണ്.
Faith is increasing slowly, slowly, slowly in Habakkuk's life.
വളരെ സാവധാനത്തിൽ ഹബക്കുക്കിന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നു.
When we detach ourselves from the problem,
പ്രശ്നത്തിൽ നിന്ന് നാം നമ്മെ തന്നെ വേർപെടുത്തുമ്പോൾ,
and attach to God's character and His promise,
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും ദൈവത്തിന്റെ സ്വഭാവത്തിലും നാം നമ്മെ തന്നെ കൂടുതലായി ഏൽപ്പിച്ചു കൊടുക്കും.
You will see the development and increase in your faith.
നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും.
I was telling my young people yesterday, me and my wife met with an accident in
2007. 2007ൽ ഞാനും എന്റെ ഭാര്യയും ഒരു അപകടത്തിൽപ്പെട്ട കാര്യം ഇന്നലെ ഞാൻ യുവാക്കളോട് പറയായിരുന്നു.
It was immediately after I resigned and came to full time ministry.
ഞാൻ പൂർണ്ണ സമയ വേലയിൽ നിന്നും രാജിവെച്ച് വന്നതിന് ശേഷം ഉടനെയായിരുന്നു അത് സംഭവിച്ചത്.
She fell straight to the face on the road.
മുഖമടിച്ചാണ് റോഡിൽ താൻ വീണത്.
Both these jaw bones got broken.
ഈ രണ്ട് താടിയെല്ലുകളും ഒടിയുകയുണ്ടായി.
And her face was disfigured.
തന്റെ മുഖത്തിന്റെ രൂപം തന്നെ മാറി.
The military doctor said we cannot do anything.
മിലിറ്ററി ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല.
I have two little daughters.
എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്.
I left her with somebody. അവരെ
വേറെ ചിലരുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ട്.
My wife asked what now?
എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു ഇനി എന്ത് ചെയ്യും?
I said let's go to Vellore.
ഞാൻ പറഞ്ഞു നമുക്ക് വെല്ലൂരിൽ പോകാം.
But we have only 3000 rupees.
പക്ഷെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ 3000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
I said we have a bigger God who is bigger than those 3000 rupees and your pain.
ഈ 3000 രൂപയെക്കാളും നിന്റെ വേദനയെക്കാളും വലിയവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു.
I took her in my arms and put her in the train and a 3 days long journey.
ഞാൻ അവളെ എടുത്ത് ട്രെയിനിലാക്കി ഞങ്ങൾ 3 ദിവസം യാത്ര ചെയ്ത് വെല്ലൂരിലെത്തി.
ഫീഡിംഗ് ഹേർ ത്രൂ ദ ട്യൂബ്.
ആ ട്യൂബിനകത്തൂടിയാണ് അവൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്.
ഐ വെന്റ് ടു ദ ഡെന്റൽ ഡോക്ടർ, ഡോക്ടർ റാബിൻ ജോൺ, ആൻഡ് ഐ സെഡ് സർ പ്ലീസ് ഡു സംതിങ്.
ആ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും ചെയ്യണം.
ആൻഡ് യു നോ ഹീ ഈസ് എ ബിലീവർ ആൻഡ് ഹീ സെഡ് ഇറ്റ്സ് എ വെരി സീരിയസ് കേസ്.
താനൊരു വിശ്വാസിയാണ് താൻ പറഞ്ഞു വളരെ ഗൗരവമേറിയ ഒരു ഗുരുതരമായ ഒരു പ്രശ്നമാണ്
ബിക്കോസ് ഷീ ഓൾറെഡി ഹാസ് എ വെരി വീക്ക് ലങ്സ് ഐ ഡൗട്ട് ഇഫ് ഷീ കൻ ടേക്ക് ദി അനസ്തീഷ്യ
അനസ്തേഷ്യ എടുക്കത്തക്ക നിലയിലുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അവിടെ ലങ്സ് ഓൾറെഡി വളരെയധികം വീക്കാണ്
ഐ സെഡ് സിറ്റിംഗ് ഇൻ ഹിസ് കാബിൻ സർ യു ബിലീവ് ഇൻ ക്രൈസ്റ്റ് ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ് ലെറ്റ്സ് ഡു സംതിങ്
ഞാൻ ഡോക്ടറോട് പറഞ്ഞു നീയും ഞാനും കർത്താവിലാണ് വിശ്വസിക്കുന്നത് നമുക്ക് ചിലത് ചെയ്യാം
ഹി ഗോട്ട് സം കൈൻഡ് ഓഫ് കറേജ് ടു ഡു സംതിങ്
ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള ധൈര്യം തനിക്ക് താൻ എങ്ങനെയോ സംഭരിച്ചു
അതിനുശേഷം
താൻ ചോദിച്ചു
പ്ലീസ് ഡിപ്പോസിറ്റ് 1.25 lakhs in the account
അക്കൗണ്ടിൽ 1.5 lakh രൂപ നിക്ഷേപിക്കാനായിട്ട് ആവശ്യപ്പെട്ടു
ഐ സെഡ് ഐ ഹാവ് ഓൺലി ജസ്റ്റ് 3000
ഞാൻ പറഞ്ഞു എന്റെ പക്കൽ 3000 രൂപ മാത്രമേ ഉള്ളൂ
ബട്ട് ഐ സെഡ് കുഡ് യു ഡു സംതിങ് വിൽ ഹാപ്പൻ
ഞാൻ പറഞ്ഞു ചിലത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഇടയ്ക്ക് എന്ന് പറഞ്ഞു
ഹി അഡ്മിറ്റഡ് ഇൻ ദ വാർഡ്
വാർഡിൽ അഡ്മിറ്റ് ചെയ്തു
ആൻഡ് ദെൻ ഐ വാസ് ഗോയിങ് ടു ദ കാന്റീൻ ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്
ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കാന്റീനിലേക്ക് പോയപ്പോൾ
ഓ വെൻ ഐ വാസ് ട്രാവലിംഗ് ഐ സെഡ് ലോർഡ് കാൻ സം മിറാക്കിൾ ഹാപ്പൻ
കർത്താവിനോട് ഞാൻ പറഞ്ഞു കർത്താവേ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചിരുന്നെങ്കിൽ
I had my breakfast and I was coming back.
ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ
the Lord told me, please son, please go to the ATM. Something has come.
കർത്താവിനോട് പറഞ്ഞു നീ ATM ൽ ചെന്ന് ചെക്ക് ചെയ്യാ ചില എന്തോ ചിലത് വന്നിട്ടുണ്ട്
An anonymous amount of 50,000 somebody put. I don't know who is it.
ആരാണ് അയച്ചതെന്ന് അറിയാത്ത നിലയിൽ 50,000 രൂപ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തു
ഐ ടുക്ക് ദാറ്റ് എമൗണ്ട് ആൻഡ് വെന്റ് ടു ദി കാഷ് സെക്ഷൻ ഡിപ്പോസിറ്റ്
ഞാൻ ആ പൈസ എടുത്തിട്ട് കാഷ്യറുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ അത് ഡിപ്പോസിറ്റ്
ഐ സെഡ് സർ കാൻ യു സ്റ്റാർട്ട് ദി സർജറി
ഇനിയും ആ ഓപ്പറേഷൻ തുടങ്ങാമോ എന്ന് ഞാൻ ചോദിച്ചു
ആൻഡ് ഐ പ്രേഡ് കീപ്പിംഗ് മൈ ഹാൻഡ്സ് അപ്പോൺ ഹർ ആൻഡ് ഷീ സെഡ് വി വിൽ മീറ്റ് അഗൈൻ
ഞാൻ അവളുടെ മേൽ കരം കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നാം ഇനിയും കാണും
വെൻ ഷീ വെന്റ് ഇൻസൈഡ് ദി അനസ്തെറ്റിസ്റ്റ് സെഡ് വി കാനോട്ട് ഓപ്പറേറ്റ് ഓൺ ഹർ
ഉള്ളിൽ ചെന്ന ശേഷം അനസ്തേഷ്യയുടെ ഡോക്ടർ പറഞ്ഞു അവൾക്ക് അനസ്തേഷ്യ കൊടുക്കുവാൻ കഴിയുകയില്ല
ഫൈനലി ഡോക്ടർ ടോണി സെഡ് ലെറ്റ് മീ ടേക്ക് സം റിസ്ക്
അതിനുശേഷം ഡോക്ടർ ടോണി പറഞ്ഞു ഞാൻ ചില റിസ്ക് എടുക്കാം
ആൻഡ് അനദർ അനസ്തെറ്റിസ്റ്റ് കെയിം ആൻഡ് ദേ പെർഫോംഡ് ദി സർജറി ലാസ്റ്റിംഗ് 7 hours.
7 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ അങ്ങനെ അവൾ വിധേയായി
When she came out.
അവൾ വെളിയിൽ വന്നപ്പോൾ
And till that time I was studying from the Bible the book of Job.
ആ സമയം വരെ അവൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു
I was studying the book of Job sitting outside the operation theater.
ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ഇരുന്ന് ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുകയായിരുന്നു
That words were echoing my redeemer liveth my redeemer liveth.
എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ള വാക്ക് എന്റെ ഹൃദയത്തിൽ
When she came to the senses I found her teeth were tied with steel rods.
അവൾക്ക് ബോധം വന്നപ്പോൾ അവളുടെ പല്ല് സ്റ്റീൽ കമ്പി ഇട്ട് കെട്ടിവെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു
I said to her, you cannot speak for next 3 months. Don't worry.
ഞാൻ അവളോട് പറഞ്ഞു അടുത്ത 3 മാസക്കാലം നിനക്ക് സംസാരിക്കാൻ ഒക്കെയല്ല പ്രയാസപ്പെടേണ്ട എന്ന് പറഞ്ഞു
They drilled from here and I had to feed her for 3 months like a baby.
ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പോലെ 3 മാസക്കാലം എനിക്ക് ഭക്ഷണം കൊടുക്കേണ്ടതായിട്ട്
വന്നു What it means to exercise our faith.
നമ്മുടെ വിശ്വാസം പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്
Faith is not a one-time act.
ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു കാര്യമല്ല
It is to be practiced daily in our life.
നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്
This evening.
ഇന്ന് രാത്രി
കൻ വി ത്രോ അവർ സെൽസ് ഇൻ ടു ദി ആംസ് ഓഫ് ഗോഡ്
കർത്താവിന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് എടുത്തു ചാടുവാൻ കഴിയുമോ
ദാറ്റ്സ് വാട്ട് ഹബക്കൂക്ക്
അതാണ് ഹബക്കൂക്ക് ഇവിടെ ചെയ്തത്
He went to the watchtower to listen to what God is going to say.
ദൈവം എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കുവാൻ താൻ കൊത്തളത്തിലേക്ക് കയറി ചെന്നു.
All right. Now he makes that historic statement in verse 4.
നാലാം വാക്യത്തിൽ താൻ വളരെ ചരിത്രപരമായ ആ വലിയ പ്രസ്താവന നടത്തുകയാണ്.
The just shall live by his faith.
നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും.
And this was the theme of Martin Luther's salvation.
ഇതായിരുന്നു മാർട്ടിൻ ലൂതറെ രക്ഷയിലേക്ക് നയിച്ച വിഷയം.
Now it means that to continue in faith.
അതിന്റെ അർത്ഥം വിശ്വാസത്തിൽ തുടരുക എന്നുള്ളതാണ്.
Let's come to Colossians.
കൊലോസ്യരിലേക്ക് നമുക്ക് മടങ്ങി വരാം
ചാപ്റ്റർ 1 വേഴ്സ് 23
ഒന്നാം അധ്യായത്തിന്റെ 23-ാം വാക്യം
there പോൾ മേക്സ് ദി എക്സ്പ്ലനേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഇൻ ഫെയ്ത്ത്
എന്താണ് വിശ്വാസത്തിൽ തുടരുക എന്നുള്ളതിന്റെ നിർവചനം പൗലോസ് അവിടെ നമുക്ക് നൽകുന്നുണ്ട് ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും
കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത് ഗ്രൗണ്ടഡ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്
ആ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടവരായും സ്ഥിരതയുള്ളവരായും തുടരുക
നോട്ട് മൂവ്ഡ് അവേ ഫ്രം ദ ഹോപ്പ് ഓഫ് ദ ഗോസ്പൽ ആമേൻ
ആ വിശ്വാസത്തിന്റെ ആ പ്രത്യാശയിൽ നിന്നും ഇളകാതെ നിൽക്കണം
കം ടു ചാപ്റ്റർ 2 വേഴ്സ് 7 നൗ
രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരിക
റൂട്ടഡ് ആൻഡ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം
അവനിൽ വേരൂന്നിയും ആത്മീയ വർദ്ധന പ്രാപിച്ചു
എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഫെയ്ത്ത്
ആ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി നിൽക്കുക
വെൻ വി ഡു ദിസ്
നാം ഇത് ചെയ്യുമ്പോൾ
വാട്ട് വിൽ ഹാപ്പൻ ചാപ്റ്റർ 3 വേഴ്സ് 2 വിൽ ഹാപ്പൻ
എന്ത് സംഭവിക്കും സംഭവിക്കും എന്നുള്ളത് മൂന്നാമത്തെ രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു.
Our mind will be set upon the things which are above.
ഉയരത്തിലുള്ളതിലേക്ക് നമ്മുടെ മനസ്സ് ഉയരുവാനിടയായിരിക്കും.
When the roots of faith go down, the mind will look up.
ആ വിശ്വാസത്തിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ഉയരത്തിലേക്ക് നോക്കും.
When the roots of faith goes down, the heart goes up.
നമ്മുടെ വിശ്വാസത്തിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ഉയരത്തിലേക്ക് നോക്കും.
Till the time our feet are rested on this earth, the mind will not go up.
നമ്മുടെ കാലുകൾ ഈ ഭൂമിയിൽ മാത്രം ഉറച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും ഉയരത്തിലേക്ക് പോകുകയില്ല.
Faith has to be rooted for the mind to see to heaven.
വിശ്വാസത്തിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ഉയരത്തിലേക്ക് ഉയരുകയുള്ളൂ.
Then if that happens,
അങ്ങനെ സംഭവിക്കുമ്പോൾ,
if the pain is there in the body, heart will be in heaven.
നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേദനയുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം സ്വർഗത്തിലായിരിക്കും.
When our eyes are opened, our hearts will not be silent.
നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഹൃദയം നിശബ്ദമായിരിക്കും.
That is what happened to the disciples on the road to Emmaus.
അതായിരുന്നു എമ്മൗസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്.
When the Lord opened their eyes,
അവരുടെ കണ്ണുകളെ ദൈവം തുറന്നപ്പോൾ,
their hearts started burning.
അവരുടെ ഹൃദയത്തിൽ ഉള്ളിൽ കത്തുന്ന ഒരു അനുഭവം അവർക്കുണ്ട്.
And they were made to see that which was heavenly.
ആ സ്വർഗീയമായ കാഴ്ച കാണുവാൻ അവർക്കിടയായി.
Let's become a people who look unto the heaven.
ദൈവത്തിൽ സ്വർഗത്തിലേക്ക് നോക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ നമുക്കിടയാകട്ടെ.
Oh, Habakkuk says, but the just shall live by his faith.
ഇവിടെ ഹബക്കൂക്ക് പറയുകയാണ്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും.
And then we see five woes of the wicked in chapter 2.
അതിനുശേഷം രണ്ടാം അധ്യായത്തിൽ ദുഷ്ടന്മാരുടെ നേർക്കുള്ള അഞ്ച് അയ്യോ കഷ്ടം താൻ ഇവിടെ പറയുകയാണ്, താൻ കാണുകയാണ്.
Okay. Now God says in chapter 1 about these people.
ഈ മനുഷ്യരെ കുറിച്ച് ഒന്നാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്.
If that was not sufficient,
അത് പോരായിരുന്നുവെങ്കിൽ,
now look at another five woes against these wicked people.
ഈ ദുഷ്ട മനുഷ്യരെ കുറിച്ചുള്ള അഞ്ച് അയ്യോ കഷ്ടങ്ങൾ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു.
Now from 6 to 19 we see those five woes.
6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അയ്യോ കഷ്ടങ്ങൾ കാണുവാൻ കഴിയുന്നു.
Number 1.
ഒന്നാമതായിട്ട് ആറാം വാക്യത്തിൽ,
ഇറ്റ് ഈസ് ഫ്രം 6 to 8 ദ ഫസ്റ്റ് വോ.
6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യത്തെ അയ്യോ കഷ്ടം നമുക്ക് കാണുവാൻ കഴിയുന്നത്.
പ്രോബ്ലം വിത്ത് ദം ഈസ് ദ പ്രോബ്ലം ഓഫ് ഗ്രീഡ്.
അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്ന അത്യാഗ്രഹമായിരുന്നു.
വോ ടു ഹിം ഹു ഇൻക്രീസ്.
അവിടെ പണയപണ്ടം ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം.
ഹു ഈസ് എ ഗ്രീഡി പേഴ്സൺ.
ആരാണ് അത്യാഗ്രഹിയായ മനുഷ്യൻ?
ദ വൺ ഹു ഡസ് നോട്ട് ട്രസ്റ്റ് ഗോഡ്.
ദൈവത്തിൽ വിശ്വസിക്കാത്ത ആശ്രയിക്കാത്തവരാണ്.
ഇഫ് എ പേഴ്സൺ trust God, he will not be a greedy person.
ഒരു മനുഷ്യൻ കർത്താവിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ അത്യാഗ്രഹിയായി തീരുകയില്ല.
The Lord is the portion of the righteous.
അവന്റെ ഓഹരി നീതിമാന്റെ ഓഹരി ദൈവമാണ്.
And then that portion he'll supply the need of the righteous.
ആ ഓഹരി കൊണ്ട് ആ നീതിമാന്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടും.
Let me tell you, this world is an insecure place. ഈ ലോകം
ഈ സ്ഥലം ഒട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമല്ല.
And the people who live in it, they are also not insecure in this place.
ഈ ലോകത്തിൽ ജീവിക്കുന്നവരും ഒരിക്കലും സുരക്ഷിതരല്ല.
The people who are insecure, who are not secure, they are greedy people.
ഈ സുരക്ഷിതത്വം അനുഭവിക്കാത്തവരാണ് അത്യാഗ്രഹികളായി തീരുന്നത്.
That is the woe of the wicked from 6 to 8.
അതാണ് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന അയ്യോ കഷ്ടം.
Second woe was 9 to 11.
9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് രണ്ടാമത്തെ അയ്യോ കഷ്ടം നമുക്ക് കാണുവാൻ കഴിയുന്നത്.
It is a woe of injustice.
അനീതിയുടെ നേർക്കുള്ള അയ്യോ കഷ്ടമാണത്.
When they could not accumulate wealth by greed,
അവർക്ക് അത്യാഗ്രഹത്താൽ വേണ്ടുന്ന പോലെ സ്വത്ത് സമ്പാദിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ,
they used the channel of injustice.
അവർ അനീതിയുടേതായിട്ടുള്ള വഴി അവർ തിരഞ്ഞെടുത്തു.
So they do through crooked means to fulfill their desires and lusts.
അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും മോഹങ്ങളും നിർവഹിക്കുവാനായിട്ട് നിറവേറ്റുവാനായിട്ട് അവർ വളഞ്ഞ വഴി ഉപയോഗിച്ചു.
That is why we read what we read in verse 10 and 11.
അതാണ് 10ഉം 11ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്.
The third woe is from 12 to 13.
12 and 13. 12ഉം 13ഉം വാക്യങ്ങളിൽ മൂന്നാമത്തെ അയ്യോ കഷ്ടം നാം കാണുന്നു.
It is the woe of violence.
അത് രക്തപാതകത്തിന്റെയും രക്തപാതകത്തിന്റെ അയ്യോ കഷ്ടമാണ്.
When they could not get through greed,
അവർക്ക് അത്യാഗ്രഹത്തിൽ കൂടി ലഭിക്കാതെ വന്നപ്പോൾ,
when they could not get through injustice,
അവർക്ക് ആ അനീതിയുടെ വഴിയിൽ കൂടി അവർ ആഗ്രഹിച്ചത് ലഭിക്കാതെ വന്നപ്പോൾ,
they chose the path of violence now.
ഇവിടെ അവർ രക്തപാതകത്തിന്റെ വഴി അവർ തെരഞ്ഞെടുത്തു.
They are adding crime to their violence.
അവരുടെ ആ രക്തപാതകത്തോടുകൂടി അവർ അക്രമത്തെ കൂട്ടിച്ചേർക്കുകയാണ്.
Okay, now these are the three woes. Now there is a break. And in verse 14, we see a contrasting verse.
ഈ മൂന്ന് അയ്യോ കഷ്ടത്തിന് ശേഷം ഒരു ഇടവേള നമുക്ക് കാണുവാൻ കഴിയുന്നു.
For the earth will be filled with the knowledge of the glory of the Lord.
14ാം വാക്യത്തിൽ തികച്ചും വൈപരീത്യമായിട്ടുള്ളൊരു വാക്യം നാം കാണുന്നു. വെള്ളം സമുദ്രത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വവും പരിജ്ഞാനത്താൽ പൂർണ്ണമാകുന്നു.
Now this is the prophecy of the millennial kingdom.
ഇതാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ നടക്കുവാൻ പോകുന്ന, പൂർത്തീകരിക്കുവാൻ പോകുന്ന പ്രവചനം.
Let me go fast. Verse 15, the fourth woe.
15-ാം വാക്യത്തിൽ നാലാമത്തെ അയ്യോ കഷ്ടം.
It is the woe of seduction, deception.
അത് വഞ്ചനയുടെയും ചതിയുടെയും ലഹരിയുടെയും അയ്യോ കഷ്ടം.
Now they try to deceive people by false love.
ഇവിടെ മറ്റുള്ളവരെ വ്യാജ സ്നേഹത്താൽ അവർ കളിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്.
They don't know what intimate relationship of love is all about.
സ്നേഹത്താൽ ഉടലെടുക്കുന്ന ആ ഏറ്റവും ഹൃദ്യമായ ബന്ധം എന്തെന്നുള്ളത് അവർ അറിഞ്ഞുകൂടാ.
Okay, the last woe is in verse 19.
19-ാം വാക്യത്തിൽ ഏറ്റവും അവസാനത്തെ അയ്യോ കഷ്ടം നാം കാണുന്നു.
The woe of idolatry.
വിഗ്രഹാരാധനയുടെ അയ്യോ കഷ്ടം.
Now look at the contrasting verse again in verse 20 now.
ഇവിടെ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന തികച്ചും എതിർ അർത്ഥമുള്ള വാക്യം നോക്കുക.
But the Lord is in his holy temple.
എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്.
Okay, now after 13 there is a contrasting verse in book 14.
13-ാം വാക്യത്തിന് ശേഷം തികച്ചും എതിർഭാഗം ന്യായീകരിക്കുന്ന ഒരു വാക്യം 14-ാം വാക്യത്തിൽ നാം
കാണുന്നു.
അവിടെ ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു.
20-ാം
വാക്യത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ അഞ്ച് അയ്യോ കഷ്ടങ്ങളാൽ ഈ രണ്ടാം അധ്യായം പൂർണ്ണമാകുന്നു. മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരിക. ഇവിടെ ഹബക്കുക്കിന്റെ പ്രാർത്ഥന നാം കാണുന്നു.
Characteristics of Habakkuk's prayer.
ഹബക്കുക്കിന്റെ പ്രാർത്ഥനയുടെ സവിശേഷതകൾ നാം നോക്കുവാൻ പോകുകയാണ്.
There are four characteristics of Habakkuk's prayer.
ഹബക്കുക്കിന്റെ പ്രാർത്ഥനയ്ക്ക് നാല് പ്രത്യേക സവിശേഷതകളുണ്ട്.
Okay, please help us in reading from verse 1 to 3.
ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിച്ചാലും.
One and two is sufficient. Now we see the characters of Habakkuk's prayer.
ഹബക്കുക്കിന്റെ പ്രാർത്ഥനയുടെ സവിശേഷതകളാണ് നാം നോക്കുന്നത്.
നമ്പർ വൺ,
ഒന്നാമത്,
he had humility in prayer.
തനിക്ക് തന്റെ പ്രാർത്ഥനയിൽ തനിക്ക് എളിമയുണ്ടായിരുന്നു, സൗമ്യതയുണ്ടായിരുന്നു. എന്താണതെന്ന് അറിയാമോ?
വസ്തു
രണ്ടാം വാക്യം,
Oh Lord, I have heard your speech and I was afraid.
യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി.
When he questioned God, he was not afraid.
ദൈവത്തെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ഭയമില്ലായിരുന്നു.
When he was questioning in chapter 1, he was not afraid.
ഒന്നാം വാക്യത്തിൽ ഒന്നാം അധ്യായത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ഭയമില്ല.
When he heard his speech, when he was sitting on the rampart tower, now he says, God, I was afraid.
ആ കൊത്തളത്തിൽ ഇരുന്ന് താൻ കാത്തിരുന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇപ്പോൾ താൻ പറയുന്നു, ദൈവമേ, ഞാൻ ഭയപ്പെട്ടു.
What is this fear all about?
എന്താണ് ഈ ഭയം എന്ന് പറയുന്നത്?
It is a godly fear that a child of God should have.
ദൈവത്തിന്റെ പൈതലിന് ഉണ്ടായിരിക്കേണ്ടുന്ന ദൈവികമായ ഭയമാണത്.
Now godly fear should fill us every day.
എല്ലാ ദിവസവും ഈ ദൈവികമായ ഭയത്താൽ നാം നിറയപ്പെടണം.
In Exodus chapter 2, in Exodus chapter 1 we find two sisters, Shipra and Pua.
Shipra and Pua ആയ രണ്ട് സഹോദരിമാരെ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നു.
Pharaoh issued a decree that male child should be killed.
ഫറവോന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണം.
And there were two Hebrew midwives called Shipra and Pua. They did not kill the male child.
ഈ ഷിപ്രയും പൂവയും എബ്രായ ബാലന്മാരെ കൊന്നില്ല, കുഞ്ഞുങ്ങളെ കൊന്നില്ല.
In the later part of chapter 1 it is written and then it starts, but the Hebrew midwives.
അതിനുശേഷം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നു, എന്നാൽ ഈ സ്ത്രീകളെ കുറിച്ച് എന്നാൽ എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുന്ന,
but the Hebrew midwives, because they feared the Lord, did not obey King Pharaoh.
ഈ ഫറവോന്റെ കൽപ്പന ദൈവത്തെ അവർ ഭയപ്പെട്ടതുകൊണ്ട് അനുസരിച്ച്.
And let the male child live.
അങ്ങനെ ആൺകുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു.
That is why we had Moses.
അതുകൊണ്ടാണ് നമുക്ക് മോശയെ ലഭിച്ചത്.
Do you see the power of being of having a godly fear in our life?
നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഭയം നിറയുന്നതിന്റെ അനന്തരഫലം നിങ്ങൾ കണ്ടുവോ?
Fear because of his holiness.
ദൈവത്തെ അവന്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഭയപ്പെടുക.
Fear because of his perfection.
അവന്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിൽ ഭയപ്പെടുക.
Fear because of what he can do.
അവൻ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഭയപ്പെടുക.
Fear because of his majesty and his excellence.
അവന്റെ ഔന്നത്യത്തെയും അവന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഭയപ്പെടുക.
That should fill our hearts and mind with godly fear.
ദൈവത്തിന്റെ ആ ഭയത്താൽ നമ്മുടെ മനസ്സുകളും ഹൃദയവും നിറയണം.
When that is filled with godly fear, what is written in Proverbs chapter 16, the one who has fear will hate evil.
അങ്ങനെ ദൈവത്തിന്റെ ഭയത്താൽ നമ്മുടെ ഹൃദയം നിറയുമ്പോൾ സദൃശ്യവാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അങ്ങനെയുള്ളവൻ ദുഷ്ടതയെ വെറുക്കും.
Habakkuk says, I heard your speech and I was afraid.
ഇവിടെ ഹബക്കുക്ക് പറയുകയാണ്, ഞാൻ നിന്റെ കേൾവി കേട്ടു പക്ഷേ ഭയപ്പെട്ടു.
Look at that. What is he saying next now?
എന്താണ് താൻ അടുത്ത് പറയുന്നത്?
Oh Lord, revive your work.
ഓ ദൈവമേ, നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ.
Can you see the turnaround in the life of this prophet?
ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ പരിവർത്തനം ശ്രദ്ധിക്കുക.
Not Habakkuk's work, he is saying, Oh Lord, revive your work.
ഹബക്കുക്ക് എന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്നല്ല പറയുന്നത്, ദൈവമേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് പറയുന്നു.
What he said in chapter 1, revive my word.
ഒന്നാം അധ്യായത്തിൽ താൻ പറഞ്ഞു എന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം.
He says revive your word.
ഇവിടെ താൻ പറയുന്നു നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ.
The first thing in prayer should be humility.
ഒന്നാമത്തെ സവിശേഷത നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടത് നമുക്ക് താഴ്മ ഉണ്ടാകണം എന്നുള്ളതാണ്.
Once upon a time a man went to R.A. Torrey, the great man of God.
ദൈവത്തിന്റെ വലിയ ദാസനായ R.A. Torrey-യുടെ അടുക്കൽ ഒരിക്കൽ ഒരു മനുഷ്യൻ കടന്നു.
Sir, God is not answering my prayers. What should I do?
ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം?
Go to the throne of God on the claim of God and not on your claim, he said.
Than parnu devathinte vaagdathangalude simhasanathilekku nee aduthu chelluka ninde 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 avagashavaadangalumayittalla.
What we do,
naam endha cheyyunnathu?
We go to the presence of God with our claim.
Nammude avagashavaadangalumayittana naam devasanathilekku chellunnathu.
Like the Pharisee in Luke chapter 18 who went to pray in his claim.
ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പരീശൻ തന്റേതായിട്ടുള്ള ആ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയതുപോലെ.
Never go to God's throne in your claim.
നമ്മുടേതായിട്ടുള്ള അവകാശവാദങ്ങളുമായി ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാൻ.
Lord, I want to claim this because I deserve it. Never do that.
ഒരിക്കലും കർത്താവേ എനിക്കിത് വേണം, ഇത് ഞാൻ അർഹിക്കുന്നതാണെന്ന് പറയരുത്.
Go to the throne of grace in his claim and he will give you.
അവന്റെ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുക അവൻ തരും.
That is what Habakkuk did. He said, revive your work and he claimed God's claim.
അതുകൊണ്ടാണ് മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ ഹബക്കുക്ക് പറയുന്ന നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, അത് അവന് ലഭിക്കുകയുണ്ടായി.
And from verse 3 onwards to verse 15,
3 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ
he is describing God and his work.
ദൈവത്തെയും അവന്റെ പ്രവൃത്തികളെയും ഇവിടെ ഹബക്കുക്ക് വിശദീകരിക്കുകയാണ്.
So there was humility in God's Habakkuk's prayer.
ഹബക്കുക്കിന്റെ പ്രാർത്ഥനയിൽ താഴ്മയുണ്ടായിരുന്നു, വിനയമുണ്ടായിരുന്നു.
Number 2, adoration and worship was there.
രണ്ടാമതായിട്ട് അവിടെ ആരാധനയുണ്ടായിരുന്നു.
He made the petition according to God's desire.
ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് തന്റെ പ്രാർത്ഥനയുടെ അപേക്ഷകൾ താൻ അറിയിച്ചു.
And he pleaded for God's mercy.
ദൈവത്തിന്റെ കരുണയ്ക്കായി താൻ യാചിച്ചു.
I would like to skip from 3 to 15. It is all from the Old Testament.
3 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് പഴയ നിയമത്തിൽ നിന്നുള്ളതാണ്.
It is all about how God led Israelites.
അത് ഇസ്രായേൽ മക്കളെ ദൈവം എങ്ങനെ നടത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള വാക്യങ്ങളാണ്.
Okay, come to verse 16.
ഇനി 16-ാം വാക്യത്തിലേക്ക് വരിക.
Oh, when I heard my body tremble.
ഞാൻ കേട്ട എന്റെ ഉദരം കുലുങ്ങിപ്പോയി.
My lips quivered at the voice.
എന്റെ അധരം വിറച്ചു.
Rottenness entered my bones.
എന്റെ അസ്ഥികൾ കുരുക്കം തട്ടി.
And I trembled in myself.
ഞാൻ എന്നിൽ തന്നെ വിറച്ചുപോയി.
The untrembling Habakkuk of chapter 1, look at this in chapter 3. His bones were rotten and he was trembling in godly fear.
വിറയ്ക്കാത്തവനായി നാം ഒന്നാം അധ്യായത്തിൽ കണ്ട ഹബക്കുക്ക് ഇതാ ഇവിടെ ഈ മൂന്നാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ നിലയിൽ വിറയ്ക്കുന്നവനായി നാം കാണുന്നു.
What a transformation.
എന്തോ ഒരു പരിവർത്തനമാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
My dear brothers and sisters.
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ.
Can such transformation happen in our life?
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു പരിവർത്തനത്തിന് സ്ഥാനമുണ്ടോ?
Let's die to our arrogance.
നമ്മുടെ ആ ഗർവിനെ നമുക്ക് മരിക്കാം.
Let's die to our stubbornness.
നമ്മുടെ ആ ദുശാഠ്യത്തിന് നമുക്ക് മരിക്കാം.
Let's die to our pride.
നമ്മുടെ അഹങ്കാരത്തിന് നമുക്ക് മരിക്കാം.
Let's die to our unbelief.
നമ്മുടെ അവിശ്വാസത്തിന് നമുക്ക് മരിക്കാം.
Oh, today evening let's surrender and say, revive your work in me, Lord.
നമുക്ക് ഇന്ന് രാത്രി കീഴടങ്ങിക്കൊണ്ട് ദൈവത്തോട് പറയാം, ദൈവമേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കുക.
When he did that, what happened in verse 17 to 19?
അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു.
He sings a song.
അവിടെ അവൻ പാട്ടുപാടുകയാണ്.
Actually this is a Hebrew
Hebrew song what is written here.
ഇവിടെ എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലുള്ള ഒരു പാട്ടാണ്.
Oh, though the fig tree may not blossom, he starts continuing singing that song.
അത്തിവൃക്ഷം തളിച്ചില്ല എന്ന് പറഞ്ഞു താൻ ആ പാട്ട് തുടങ്ങുകയാണ്.
Number 1, verse 16, Habakkuk is resting upon God.
ദൈവത്തിന്റെ ആ വാഗ്ദത്തിൽ വിശ്രമിക്കുന്ന ഒരു ഹബക്കുക്കിനെ 16-ാം വാക്യത്തിൽ നാം കാണുന്നു.
Verse 17, that is.
17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തിൽ വിശ്രമിക്കുന്ന ഹബക്കുക്ക്.
Number 2,
രണ്ടാമത്
in verse 18,
18-ാം വാക്യത്തിൽ
he is rejoicing in the Lord.
അവിടെ ആനന്ദിക്കുന്ന ഒരു ഹബക്കുക്ക്.
Verse 19,
19-ാം വാക്യത്തിൽ
he is relying upon the Lord.
ദൈവത്തിൽ ആശ്രയിക്കുന്നവനായ ഹബക്കുക്ക്.
Resting, rejoicing, relying.
വിശ്രമിക്കുന്നു, ആനന്ദിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നു.
My father has said like this.
എന്റെ പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
It does not matter how you start your life. What matters in life is how you end your life.
നീ എങ്ങനെ നിന്റെ ജീവിതം തുടങ്ങുന്നു എന്നുള്ളതിലല്ല മറിച്ച് നിന്റെ ജീവിതം നീ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിലാണ്
കാര്യം. That will be remembered by everybody.
എല്ലാവരും ഓർക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും.
It does not matter how we started. We may have fumbled and fallen. What matters is how we are going to end this Christian life.
നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല ഒരുപക്ഷെങ്കിൽ നാം വീണു പോയിട്ടുണ്ടാകാം. എന്നാൽ നാം അത് എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതിലാണ് അതിൽ കാര്യം.
Brother, do you have question tonight?
ഇന്ന് രാത്രി ചോദ്യം ഉണ്ടാകാം.
Sister, do you have a question?
സഹോദരി, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകാം.
Let's go to the rampart with Habakkuk.
ഹബക്കുക്കിനോട് ചേർന്ന് ആ കൊത്തളത്തിലേക്ക് നമുക്ക് പോകാം.
Let's wait and watch there.
ദൈവത്തിനായി കാത്തിരിക്കാം.
Let God make our anxieties settle down.
നമ്മുടെ ആശങ്കകളൊക്കെയും പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയട്ടെ.
Let put all the questions in the basket.
ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ചോദ്യങ്ങളെല്ലാം നമുക്കിടാം.
Let's detach from the problem.
പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ വേർപെടുത്താം.
Let's attach to God.
ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം.
May God help you to do that.
അത് ദൈവം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ദ ഗ്രേറ്റസ്റ്റ് ഇല്ലസ്ട്രേറ്റർ ഓഫ് ദ ബൈബിൾ ഡൊണാൾഡ് ഗ്രേ ബാൻഹൌസ് സെഡ് ലൈക് ദിസ്.
ഡൊണാൾഡ് ഗ്രേ ബാൻഹൌസ് എന്ന് പറഞ്ഞ ഈ ദൈവത്തിന്റെ വലിയൊരു ദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു.
When his wife died,
തന്റെ ഭാര്യ മരിച്ചപ്പോൾ
her body was taken in the tractor trailer.
ഒരു ട്രാക്ടറിലെ തന്റെ ഭാര്യയുടെ ശരീരം ഇങ്ങനെ കൊണ്ടുപോയി.
It was a bright sunny morning.
വളരെ നല്ല സൂര്യപ്രകാശമുള്ള ഒരു ദിവസമായിരുന്നു.
His daughter was sitting next to him in the car.
ആ കാറിൽ തന്റെ അടുക്കൽ തന്റെ മകൾ ഉണ്ടായിരുന്നു.
The coffin and the dead body was on the tractor trailer.
ആ ട്രാക്ടർ ട്രെയിലറിൽ ആ ശവപ്പെട്ടി മുമ്പിൽ ഉണ്ടായിരുന്നു.
Dr. Donald was following that tractor.
ആ ട്രാക്ടറിന്റെ പുറകെ ഡോക്ടർ ഡൊണാൾഡ് പോവുകയായിരുന്നു.
And then the daughter her father like this.
Magal pidavinod ingane chodichu,
daddy, you taught me in the Sunday school, if we believe in Jesus we will not die, then why did mummy die?
Nee Sunday school lenne padipikkundayi Yesu Christuvil vishwasichal marikkilla, pin enduonda mummy marichu.
Donald illustrated that answer like this.
Donald aa chodyam ee nilayil vishidhikkundayi.
He asked another question to his daughter.
Tande magalodu than vera chodyam chodichu,
daughter, can you see the shadow of the tractor trailer falling on the ground?
Tractor trailer inde aa nilayil aa nilathu veedunna nerku kaanam.
She said, daddy, I can see the shadow.
മകള് പറഞ്ഞു, എനിക്ക് ആ ഷാഡോ കാണാമെന്ന് പറഞ്ഞു.
Given an opportunity, will you like to be run over by the tractor trailer or run over by the shadow of the tractor trailer?
നിനക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ ആ ട്രാക്ടർ ട്രെയിലർ നിന്റെ മുകളിൽ കൂടി കടന്നു പോകാനാണോ അതോ ആ നിഴൽ നിന്റെ മുകളിൽ കൂടി കടന്നു പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്?
She said, daddy, why should I get run over by the tractor? I would like to be run over by the shadow of the tractor trailer.
അവൾ ചോദിച്ചു, ഞാൻ എന്തുകൊണ്ട് ആ ട്രാക്ടറുടെ അടിയിൽപ്പെട്ട് മരിക്കണം, അതിനേക്കാൾ ഉപരിയായിട്ട് ആ നിഴൽ എന്റെ മുകളിൽ കൂടി വീഴട്ടെ.
Oh, let me tell you this night.
ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ.
The track of God's wrath went upon Christ on the cross.
ആ കാൽവരി ക്രൂശിൽ ദൈവത്തിന്റെ ക്രോധം കർത്താവിന്റെ മേൽ വീണു.
What little pain that we are bearing today, it is only the shadow that he has gone through on the cross.
ഇന്ന് നാം അനുഭവിക്കുന്ന ആ ചെറിയ വേദന എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് കടന്നുപോയ വേദനയുടെ ചെറിയൊരു നിഴൽ മാത്രമാണ്.
It may be unemployment.
ഒരുപക്ഷെങ്കിൽ
it may be unemployment.
ഒരുപക്ഷെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥ.
It may be physical infirmity.
ഒരുപക്ഷെങ്കിൽ ശാരീരികമായിട്ടുള്ള വേദനയായി.
It may be some kind of poverty.
ഒരുപക്ഷെങ്കിൽ പട്ടിണിയായിരിക്കും.
It may be some kind of mental stress.
ഒരുപക്ഷെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും.
It may be a crisis that you are not able to solve.
ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നമായിരിക്കും.
It is only a shadow of the cross.
ആ കാൽവരി ക്രൂശിന്റെ ഒരു നിഴൽ മാത്രമാണ് ഇതൊക്കെ.
That is why Paul said.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്.
The pain and trouble that we bear, it is only for a little while.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്. നാം ഈ അനുഭവിക്കുന്ന കഷ്ടതയും പ്രയാസവും വേദനയൊക്കെ നുടിനേരത്തേക്കുള്ളതാണ്.
ഓ മൈ ഡിയർ ബ്രദേഴ്സ്,
എന്റെ പ്രിയ സഹോദരന്മാരെ,
കാൻ വി ത്രോ ഔർസെൽവ്സ് ഇൻടു ദി ആംസ് ഓഫ് ഗോഡ്?
നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ കഴിയുമോ?
ഹീസ് വെയിറ്റിംഗ്.
അവൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
ഹീസ് സേയിംഗ്, സൺ, ഡോട്ടർ, കം, ഐ ആം റെഡി ടു കാച്ച് യു.
അവൻ പറയുകയാണ്, മകളെ വരിക, ഞാൻ നിന്നെ പിടിക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുക.
റെസ്റ്റ് ഓൺ മൈ ബോസം, റെസ്റ്റ് ഓൺ മൈ ഷോൾഡർ,
എന്റെ തോളിൽ എന്റെ മടിയിൽ നീ വിശ്രമിക്കുക.
ലെറ്റ്സ് ഓൾ ഓഫ് us ടുഗദർ ഫോൾ ഓൺ ടു ദി ബോസം ഓഫ് ഗോഡ് ദിസ് നൈറ്റ്.
ദൈവത്തിന്റെ മടിയിലേക്ക് നമുക്കേവർക്കും നമുക്കൊന്നിച്ച് ചാരാം, അവിടേക്ക് ചാടാം.
ദെൻ ഹി വിൽ റിവൈവ് ഹിസ് വർക്ക്.
അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ അവന്റെ പ്രവൃത്തി അവൻ ജീവിപ്പിക്കും.
ആമേൻ. പ്രൈസ് ദി ലോർഡ്.